വിവാഹമോചനം. അകത്തേ കയറി വന്ന ശ്രീജിത്തിനെ കണ്ടതും രാഹുൽ ഞെട്ടലോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ നേർക്ക് ചെറുചിരിയോടെ നടന്നു വരുന്ന ശ്രീജിത്തിനെ നോക്കി രാഹുൽ പല്ലുകൾ ഞെരിച്ചു. കളിയടക്കാൻ കഴിയാനാവാതെ മുഷ്ടിയിരുട്ടിക്കൊണ്ട് രാഹുൽ അവന്റെ നേർക്ക് പാഞ്ഞു. അലറിക്കൊണ്ട് അവൻ ശ്രീജിത്തിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു. ഭിത്തിയോട് ചേർത്ത് നിർത്തി മുട്ടുമടക്കി അവന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി. ഒരു നിലവിളി അവന്റെ തൊണ്ടയിൽ കുരുങ്ങി നിന്നു. ആ പാവനിനോട് എന്ത് തെറ്റാ ചെയ്ത്? നീ കാരണം അവരുടെ ജീവിതം തകർന്നടിഞ്ഞത്. കളിയടക്കാൻ കഴിയാനാവാതെ രാഹുൽ ഉറഞ്ഞു തുള്ളി. ശ്രീജിത്ത് എന്തോ പറയാൻ തുടങ്ങിയതും രാഹുൽ അവന്റെ കവിളത്ത് മുഖമടച്ച് ഒരു അടികൂടി കൊടുത്തു. കവിള് പൊത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീജിത്ത് ഭിത്തിയിലൂടെ ഊർന്ന് നിലത്തേക്ക് ഇരുന്നു പോയി. അവന് കണ്ണിൽ നിന്ന് പൊന്നീച്ച വാർന്ന പോലെ തോന്നി. ശ്രീജിത്തിന് പിന്നാലെ അവിടേക്ക് വന്ന ജിതിൻ മുറിയിലെ കാഴ്ച കണ്ട് ഞെട്ടി. അവനോടി ശ്രീജിത്തിന്റെ അടുത്തേക്ക് ചെന്ന് മുട്ടൂത്തിയിരുന്നു. രാഹുൽ, എന്ത് പണിയെ കാണിച്ച്? ഇവിടെ നീ തല്ലിയോ? ജിതിൻ ദേഷ്യത്തോടെ രാഹുലിനെ നോക്കി. നിങ്ങൾ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എനിക്കത് അറിയും വേണ്ട. മര്യാദക്ക് നിന്റെ കൂട്ടാനെ കൂടി ഇവിടുന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഇവന്റെ ശവായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക. രാഹുലിന്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നു, കോപത്താൽ കത്തിയെരിഞ്ഞു. ജിതിൻ നിലത്തുനിന്ന് ചാടി എഴുന്നിട്ട് അവന്റെ നേർക്ക് തിരിഞ്ഞു. രണ്ടെണ്ണത്തിനെയും ചവിട്ടിക്കൂട്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വേഗം സ്ഥലം കാലിയായിക്കോ. തന്റെ നേർക്ക് നീട്ടിപ്പിടിച്ച ജിതിന്റെ ചൂണ്ടുവിരൽ പിടിച്ചു തിരിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു. ജിതിൻ വേദന കൊണ്ട് പുളഞ്ഞു. രാഹുൽ അവന്റെ കയ്യിലെ പിടുത്തം വിട്ടതും ജിതിൻ വേഗം തന്നെ ശ്രീജിത്തിനെയും താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവർ പോയ ഉടനെ രാഹുൽ ഫോണെടുത്ത് അച്ഛനെ തിരിച്ചു വിളിച്ചു.
ഹലോ മോനെ. അച്ഛാ, അപ്പുവിനിപ്പോ എങ്ങനെയുണ്ട്?
ഡോക്ടർ പരിശോധിക്കുന്നേ ഉള്ളൂ മോനെ, എന്തായി എന്നറിയില്ല. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ.
രാഹുലിന്റെ നെഞ്ചിരിപ്പേറി.
നിനക്ക് അത്ര ടെൻഷനാണ്, ഇങ്ങോട്ട് പോര്. അപ്പു മോൾക്ക് വിശേഷമുണ്ടോ എന്ന് പരിശോധിക്കുക ഡോക്ടർ.
അച്ഛന്റെ വാക്കുകൾ കേട്ട് അവന്റെ നെഞ്ചുരുകി. ഞാനങ്ങോട്ട് വരുവാ അച്ഛാ. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ്?
സിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് മോനെ.
അച്ഛാ ഫോൺ വെച്ചോ, ഞാൻ പെട്ടെന്ന് എത്താം.
ആ ശരി മോനെ.
സുധാകരൻ മാഷ് കോൾ കട്ട് ചെയ്തു. രാഹുൽ വേഗം തന്നെ അഭിനയ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ ഹൃദയത്തിൽ ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. നിനക്ക് എന്തിനും സൂക്കേടായിരുന്നു, പുറപ്പെട്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ അവനെ കാണാൻ പോകണ്ടെന്ന്. ജിതിൻ ശ്രീജിത്തിനെ വടക്കുറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിലേക്കുള്ള മടക്കയാത്രയായിരുന്നു ഇരുവരും. ജിതിനാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. അരികിൽ വയറ് പൊത്തിപ്പിടിച്ച് വേദന കടിച്ചമർത്തി കിടക്കായിരുന്നു ശ്രീജിത്ത്.
എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ജിത്തു, അവൻ എന്തിനാ എന്നെ തല്ലിയെന്ന്. കേറി ചെന്നപ്പോൾ തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വയറ്റിലേറി ചവിട്ടു, പിന്നെ കരണം പോയിച്ചൊരടി. എൻ്റെ അമ്മോ, എന്നെ നല്ല ജീവൻ അങ്ങ് പോയി.
ഒരു ദീർഘനിശ്വാസത്തോടെ ശ്രീജിത്ത് പറഞ്ഞു. ഇനി അവൻ്റെ മുന്നിലെങ്ങും പോയി പെടണ്ട. അല്ല ശ്രീ, നീ എന്തിനായിരുന്നു ഇപ്പം അവനെ കാണാൻ തിടുക്കപ്പെട്ട് പുറപ്പെട്ടത്?
അപർണയെ എനിക്ക് വിട്ടുതരണമെന്ന് പറയാൻ. അവരേതായാലും ഒരുമിച്ച് ജീവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എന്തിനാ അവനവളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനവളെ പൊന്നുപോലെ നോക്കില്ലേ? അന്നത്തെ ആ സമ്പത്തിന് ഞാൻ ഇടഞ്ഞു നിൽക്കായിരുന്നു. അപ്പു ഇടഞ്ഞാൽ പിന്നെ അവളെ മെരുക്കെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ പോയി കാണാൻ തീരുമാനിച്ചത്. അവനവളെ ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ അവളുടെ ജീവിതത്തിലേക്ക് അറിയിച്ചില്ല. ആദ്യമൊക്കെ എന്നെ അവൾ അവഗണിച്ചാലും ഒരാൾ തുണയില്ലാതെ എത്ര നാൾ അപർണ ജീവിക്കും? രാഹുലായിട്ട് ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാതെ വേറെ വഴിയില്ല. ശ്രീജിത്തിൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. നിനക്ക് എന്തിനാണ് അവളെ? രാഹുലായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ രണ്ടാം കെട്ടാ. ഒരു രണ്ടാം കെട്ടുകാരി തന്നെ വേണം നിനക്ക്. അവളുടെ ശരീരം മോഹിച്ചാണ് നീ പിന്നാലെ നടക്കുന്നെങ്കിൽ അന്നത്തെ പോലെ എവിടെയെങ്കിലും വിളിച്ചു വരുത്തി ബോധം കിട്ടിയ ശേഷം കാര്യം സാധിച്ചാൽ പോരെ. വല്ലവനും ഭക്ഷിച്ച് വെച്ചിരുന്ന് നിനക്കെന്തിനാ? ഞാൻ അവളെ പ്രണയിച്ച ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജിത്തു. അവളുടെ ശരീരത്തെ മാത്രമല്ല ഞാൻ സ്നേഹിച്ചത്, മനസ്സും സ്നേഹിക്കുന്നുണ്ട് ഞാൻ. അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ പതിന്മടങ്ങ് സ്നേഹം അപർണ തിരിച്ചേരും. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എല്ലാർത്ഥത്തിലും എൻ്റെ സ്വന്തമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ അവളെ തൊട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവളെ എനിക്ക് തന്നെ സ്വന്തമാക്കണം. അവൾ ജീവിക്കേണ്ടത് എൻ്റെ കൂടെയാണ്. രാഹുലിന് ഞാൻ അവളെ കൊടുക്കില്ല. രണ്ടുപേരെയും തമ്മിൽ പിരിച്ചേ മതിയാവൂ, വാശിയോടെ ശ്രീജിത്ത് പറഞ്ഞു.
നിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കില്ല. ഒരു മുറിയിൽ ഒരുമിച്ച് കഴിയുന്നവരാണ് അവർ. രാഹുൽ ചോരത്തിലുള്ളവരാണല്ലേ. അവർ തമ്മിലൊന്നും നടന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നീ വെറും മണ്ടൻ. അവർ തമ്മിലൊന്നും നടന്നിട്ടില്ലെന്നതിന് നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. രാഹുലിന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നിന്റെ ഭാര്യ നീ തൊടാതിരിക്കോ? ജിതിൻ ചോദിച്ചു.
അതില്ല, എന്നാൽ അപർണ അതിനൊക്കെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അന്ന് നിന്റെ വീട്ടിൽ വെച്ച് ഞാൻ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തിയതാ, പക്ഷെ പാളിപ്പോയി. രാഹുലിനെ അവൾ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. അവൾക്ക് പ്രണയം എന്നോടായിരുന്നു. സ്നേഹിക്കുന്ന പുരുഷന് മുന്നിൽ അടിയറ വെക്കാത്തവളാ അപർണ.
ശ്രീ വീറോടെ പറഞ്ഞു. നീ പ്രേമിച്ച് നടന്നപ്പോൾ തന്നെ നിന്നെ അവളുടെ വിരൽത്തുമ്പിൽ തൊടാൻ അവൾ സമ്മതിച്ചിട്ടില്ല. പിന്നെയാ ഇപ്പൊ സമ്മതിക്കാൻ പോകുന്നു. അവളിപ്പോൾ മറ്റൊരുന്നതിൻ്റെ ഭാര്യ, അത് മറന്നുകൊണ്ട് അവളെ കയറി പിടിക്കാൻ പോയാൽ നിന്നെ അവളെ ചൂലെടുത്ത് അടിക്കാഞ്ഞത് ഭാഗ്യം. നിന്റെ ഉദ്ദേശം അവളുടെ അടുത്ത് നടക്കില്ല മോനെ. അവരുടെ മനസ്സിൽ നിനക്കിപ്പോൾ ഒരു സ്ഥാനവുമില്ല. നീ വെറുതെ നാണകിട്ട് അവിടെ പുറകേണ്ട സമയം കളയാതെ വേറെ ആരെങ്കിലും പോയി കെട്ടാൻ നോക്ക്. രാഹുൽ അവൾ ഡിവോഴ്സ് എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അന്ന് നീ കാല് പിടിക്കും പോലെ കെഞ്ചി കൊണ്ട രാഹുലിനെ പലതും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്, എന്നിട്ടൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ.
നീ എന്നെ അങ്ങനെ പരിഹസിക്കുന്നു വേണ്ട. അവരുടെ ഞാൻ സ്വന്തമാക്കുന്നതിനെ ചെയ്യും. അവളെ അങ്ങനെ വിട്ടുകളയാൻ മനസ്സ് വരുന്നില്ല. ഇമോഷണലി മാത്രമേ അവളുടെ മനസ്സിലേക്ക് വീണ്ടും ഇടിച്ചേരാൻ കഴിയൂ. അവരെ തമ്മിൽ പിരിച്ചാൽ മാത്രമേ അവളെ എനിക്ക് എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ.
നീ കണ്ടപോലെ ചെയ്തു, നിന്നെ ഉപദേശിച്ച് ഞാൻ മടുത്തു. അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കിട്ടിയാലേ നിനക്ക് ബുദ്ധി വരൂ, അമർഷത്തോടെ ജിതിയും പറഞ്ഞു.
ശ്രീജിത്ത് പിന്നെയൊന്നും പറഞ്ഞില്ല. ജിതിനും മിണ്ടാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു.
അപർണയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നു.
അവളുടെ അരികിൽ ഇരിക്കുകയായിരുന്നു നിർമ്മല മാമ. സുധാകരൻ മാഷ് ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ പോയിരുന്നു.
ക്ഷീണമുണ്ടോ മോള്? ഇനി മുതൽ നന്നായിട്ട് ആഹാരം കഴിക്കണം, അല്ലേ ഇതുപോലെ വീണുപോകും,
നിർമ്മലാമ ശാസനയോടെ പറഞ്ഞു. മറുപടിയായി അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പോഴാണ് രാഹുൽ ഒഴുകി വെച്ചെന്ന പോലെ അവിടെ എത്തിയത്. കട്ടിലിൽ തളർന്നു കിടക്കുന്ന അപർണയെ അവൻ ആശങ്കയോടെ നോക്കി. അവളുടെ കിടപ്പ് കണ്ട് അവൻ്റെ നെഞ്ചിരിപ്പ് കയറി. നേർത്തൊരു വിറയിൽ അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. അടിവച്ചവൻ അവളുടെ നേർക്ക് ചുവടുകൾ വെച്ചു. രാഹുൽ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് അപർണയും നിർമ്മലാമയും കണ്ടു. മകനെ കണ്ടതും നിർമ്മലാമ കസേരയിൽ നിന്ന് എഴുന്നേറ്റു.
നിങ്ങളെന്നാ സംസാരിച്ചിരിക്കെ, ഞാൻ അച്ഛനെന്ന് പോയി നോക്കട്ടെ, മരുന്ന് വാങ്ങാൻ പോയിട്ട് കുറേ നേരമായി.
നിർമ്മലാമ തിടുക്കപ്പെട്ട് പുറത്തേക്ക് നടന്നു. രാഹുൽ അടുത്തുള്ള കസേരയിൽ ഇരുന്നു. മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിൻ്റെ ശബ്ദം മാത്രമേ ആ മുറിയിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇരുവരും പരസ്പരം ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു.
താൻ പ്രഗ്നൻ്റാണ്, ശ്രീ തന്നു തന്നെ എല്ലാത്തിലും സ്വന്തമാക്കി അല്ലേ, അതുകൊണ്ടാണോ നീ എന്നിൽ നിന്ന് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത്?
വിറയാർന്ന സ്വരത്തിൽ രാഹുൽ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് അപർണ ഞെട്ടിപ്പിടഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ മിഴികളിൽ നീർ പൊടിഞ്ഞു. പകപ്പോടെ അപർണ അവനെ തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. രാഹുലിൻ്റെ ചോദ്യം അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. അപർണയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ രാഹുൽ തറഞ്ഞിരുന്നു.
ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല, ഒരു തലയുട്ടിലുണ്ടായാൽ ഉടനെ അത് പ്രഗ്നൻ്റ് ആകുമോ?
ചിലമ്പിച്ച സ്വരത്തിൽ അവൾ ചോദിച്ചു. അപർണ പറഞ്ഞു കേട്ട് വിശ്വാസം വരാതെ രാഹുൽ അവളെ നോക്കി. പിന്നെ പതിയെ അവളോട് സോറി പറഞ്ഞു.
ഐ എം സോറി, അമ്മ പറഞ്ഞു പ്രഗ്നൻസി ഉണ്ടായിരിക്കും തലയുട്ടിൽ വന്നതെന്ന്.
അപർണ എന്തോ പറയാനാഞ്ഞതും ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ട്രിപ്പ് ഊരിയെടുത്ത ശേഷം അവൾക്കൊരു ഇഞ്ചക്ഷൻ നൽകിയിട്ട് നേഴ്സ് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും മരുന്നുമായി സുധാകര മാഷും നിർമ്മലാമയും അങ്ങോട്ട് വന്നു.
അപ്പു മോൾക്ക് പെട്ടെന്ന് ബി പി കുറഞ്ഞതായിരുന്നു മോനെ, ഞങ്ങൾ വിചാരിച്ചു മോൾക്ക് വിശേഷം ഉണ്ടാവുമെന്ന്. ഇവളുടെ വാക്കും കേട്ട് നിന്നോട് ഞാനത് പറയുകയും ചെയ്തില്ലേ, കേട്ടപ്പോൾ നീ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ മോനെ. ഇനി ഇവിടെ വന്ന് സത്യം അതല്ലെന്ന് അറിയുമ്പോഴുള്ള നിന്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാണ് നിർമ്മല എൻ്റെ അടുത്തേക്ക് പോകുന്നത്.
നിരാശയോടെ മാഷ് അത് പറഞ്ഞു. രാഹുൽ നിറഞ്ഞ മനസ്സോടെ അവളെ നോക്കി. നിർമ്മലാമ്മയുടെ മുഖത്ത് സങ്കടം നിഴലിച്ചിരുന്നു. അപർണ പ്രഗ്നൻ്റ് അല്ല എന്നറിഞ്ഞപ്പോൾ രാഹുലിന് ഒരുപാട് സന്തോഷം തോന്നി. ശ്രീജിത്തും അവളും തമ്മിലൊന്നും നടന്നിട്ടില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഡോക്ടർ വന്ന് ഒന്നുകൂടെ പരിശോധിച്ച ശേഷം അപർണയെ ഡിസ്ചാർജ് ചെയ്തു. തിരികെ അവളുമായിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ രാഹുലിൻ്റെ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. ചാടിക്കേറി അവളോട് അങ്ങനെയൊന്നും ചോദിക്കരുതായിരുന്നു എന്നവന് തോന്നി. അപർണക്കത് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് രാഹുലിനെ അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായിരുന്നു. അവളോട് അങ്ങനെ ചോദിച്ചു പോയതിൽ മാപ്പുറനെന്നവനുണ്ടായിരുന്നു. എങ്കിലും ഇനിയും അക്കാര്യം പറഞ്ഞ് അവളെ കൂടുതൽ വിഷമിപ്പിക്കണമെന്ന് കരുതി രാഹുൽ പിന്നീട് അവളോടൊന്നും പറയാൻ നിന്നില്ല. എപ്പോഴെങ്കിലും മനസ്സോറം സംസാരിക്കാനൊരു അവസരം കിട്ടുമ്പോൾ ഇന്ന് പറ്റിപ്പോയ തെറ്റിന് മാപ്പ് ചോദിക്കണമെന്ന് രാഹുൽ മനസ്സിൽ ഉറപ്പിച്ചു. അപർണയുടെ മനസ്സിൽ അവൻ ചോദിച്ച ചോദ്യം മാത്രമായിരുന്നു. അവൻ്റെ ചോദ്യം അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. അതിനവനെ തെറ്റു പറയാനും പറ്റില്ലെന്ന് അവൾ മനസ്സിലോർത്തു. രാത്രി ഏറെ വൈകിട്ടും അപർണ മാത്രം ഉറങ്ങിയിരുന്നില്ല. അരികിൽ കിടന്നുറങ്ങുന്ന രാഹുലിനെ അവൾ പ്രണയപൂർവ്വം നോക്കി. ഉള്ളിൽ തികട്ടി വന്ന കരച്ചിലടക്കാൻ അവൾക്ക് സാധിച്ചില്ല. പൊട്ടിക്കരച്ചിലോടെ അപർണ അവൻ്റെ കാൽക്കിലേക്ക് വീണു.
രാഹുൽ ഏട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അപർണ കളങ്കപ്പെട്ടു പോയിട്ടില്ല. ഏട്ടൻ കെട്ടിയ താലി കഴുത്തിലിട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കതിന് കഴിയൂ. സ്ത്രീയേട്ടൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു, ഞാനത് തടയുകയും ചെയ്തു. ഒരു മൽപ്പിടുന്ന തന്നെ അന്നവിടെ ഉണ്ടായി. ആ സമയത്ത് രാഹുലേട്ടൻ അങ്ങോട്ട് വന്നു. എപ്പോഴും ഞാൻ അറിയാതെ തന്നെ രാഹുലേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ പിഴച്ചുപോയത് രാഹുലേട്ടൻ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കാഴ്ച കണ്ട ആരായാലും തെറ്റിദ്ധരിച്ച് പോകുമെന്നറിയാം. ഞാനത് തിരുത്താൻ ശ്രമിച്ചിട്ടും കാര്യമല്ല. ഈ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് യോഗമില്ല. ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ. ശ്രീയേട്ടനെ ഞാൻ മറന്നു തുടങ്ങിയിരുന്നു. ഒരു സുഹൃത്തായി കാണാനാ ഞാൻ ശ്രമിച്ചത്. പക്ഷെ രാഹുലേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ മനസ്സിൽ ശ്രീയേട്ടനാണെന്നല്ലേ. അങ്ങനെയല്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ. എനിക്കൊരിക്കലും രാഹുലേട്ടനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് കരുതിയതല്ല. രാഹുലേട്ടൻ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഏട്ടനെ സ്നേഹിച്ച് തുടങ്ങിയത്. ഞാനൊരു അധിക പറ്റായി ഏട്ടൻ്റെ ജീവിതത്തിൽ തുടരണ്ടെന്ന് കരുതിയ വിട്ടുപോകുന്നത്. ഞാൻ ഏട്ടന് ചേർന്ന് പെണ്ണല്ല.
പതിയെ അവൻ ഉണർത്താതെ അത്രമേൽ സ്നേഹത്തോടെ അവൻ്റെ നെറ്റിയിൽ അവൾ ചുണ്ടുകൾ ചേർത്തു. അവിടെ നടന്നൊന്നറിയാതെ രാഹുൽ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് അവൾ സാവധാനം ഉറങ്ങി. അപർണയുടെ കണ്ണിൽ നിന്ന് തീർന്നു വീഴുന്ന നീർത്തുള്ളികൾ അവൻ്റെ കവളിനെ നനച്ചുകൊണ്ടിരുന്നു. ഉറക്കത്തിനിടയിൽ എപ്പോഴും രാഹുലിൻ്റെ കരങ്ങൾ അവളെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിലെ ചൂടുപറ്റി അവൾ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന അപർണയെ കണ്ട് രാഹുൽ അന്തം വിട്ടു. തൻ്റെ കരങ്ങൾ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ട് അവൻ അന്താളിച്ചു പോയി. ഉറക്കത്തിൽ ഞാനറിയാതെ ചേർത്ത് പിടിച്ച് കിടത്തിയതാവും. എന്തായാലും അപർണൊന്നും അറിയാത്ത നന്നായി. അല്ലെങ്കിൽ എന്നെ പറ്റി എന്ത് വിചാരിച്ചേനെ? സ്വയം അവളെ പതിയെ നെഞ്ചിൽ നടത്തി മാറ്റി. അല്പനേരം അവളുടെ ശിരസിൽ തലോടിയതിനു ശേഷം രാഹുൽ കുളിക്കാനോ എഴുന്നേറ്റ് പോയി. അപർണയെല്ലാം അറിയുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും അറിഞ്ഞതായി അവൾ ഭാവിച്ചില്ല. അമ്പലക്കുളത്തിലെ കുളിയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് രാഹുൽ തിരികെ എത്തുമ്പോൾ അപർണ കുളിച്ചൊരുങ്ങി അവൻ്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. പതിവിലായതെന്ത്? രാഹുൽ തന്നെ ഒരുങ്ങിയിരിക്കുന്നു, എവിടെ പോവാനാ? നേരത്തെ പുഞ്ചിരിയോടവൻ ചോദിച്ചു. രാഹുലേട്ട് ഓഫീസിൽ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വീട്ടിലിറക്കി തരുമോ? തനിക്ക് ആറുണ്ടല്ലോ, അതി പോയാൽ പോരെ? അവൻ ചോദ്യഭാഗത്തിൽ അവളെ നോക്കി. അതിൻ്റെ ബാക്കിലെ ടയർ പഞ്ചറായണ്ട, ഞാൻ ഏട്ടനോട് സഹായം ചോദിച്ച്. പറ്റില്ലെങ്കിൽ പറഞ്ഞു, ഞാൻ ടാക്സി വിളിച്ച് പോയിക്കോളാം. അപർണയുടെ പരിഭാഗത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അവനുള്ളിൽ ചിരി പൊട്ടി. വേണമെന്നില്ല, ഞാൻ കൊണ്ടാക്കാം, ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. എങ്കിൽ ഞാൻ താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യാം. അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. ചില സമയത്ത് ഇവളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര. ഏതായാലും ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ചോദിച്ചെന്നും അവൾ മനസ്സിൽ വെച്ചിട്ടില്ലാത്ത ആശ്വാസം രാഹുൽ തന്നോട് തന്നെ സ്വയം പറഞ്ഞു. അവൾക്ക് അവനോട് ദേഷ്യമൊന്നുമില്ലെന്ന് അപർണയുടെ സംസാരത്തിൽ നിന്ന് രാഹുലിന് മനസ്സിലായി. അതവന് ഒരുപാട് ആശ്വാസം നൽകി. ഡ്രസ്സ് മാറി രാഹുൽ താഴേക്ക് ചെല്ലുമ്പോൾ അപർണ അവനായി പ്രാതലെടുത്ത് മേശപ്പുറത്ത് വെച്ചിരുന്നു. കൈ കഴുകിയിട്ട് അവൻ കസേരയിൽ വന്നിരുന്നു. രണ്ട് ഇഡ്ഡലി എടുത്ത് പ്ലേറ്റിൽ വെച്ച ശേഷം സാമ്പാറും കൂട്ടി അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പു, അച്ഛനമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ രണ്ടാളെയും കണ്ടില്ല. കിച്ചണിലേക്ക് എത്തി നോക്കിക്കൊണ്ടാണ് അവനെ ചോദിച്ചത്. അച്ഛനമ്മയും പറമ്പിലേക്ക് ഇറങ്ങി. പറമ്പിൽ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പിന്നീട് ഒരുമിച്ചിരുന്നോളൂ. രാഹുലേട്ടൻ കഴിക്ക്. അല്ല, താൻ കഴിച്ചോ? ഇല്ല, ഞാൻ വീട്ടിൽ പോയി കഴിക്കാം. അവിടെ പോയാൽ അമ്മ കഴിക്കാതെ വിടില്ല. ഇങ്ങോട്ടിരിക്കും, താനും കഴിക്കും. വീട്ടിൽ പോയി കഴിക്കാമെന്നാൽ ലേറ്റാവും. രാഹുലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ അരികിലായി അവളും ഇരുന്നു. രാഹുൽ തന്നെ അവൾക്കായി പ്ലേറ്റിലേക്ക് ഇഡ്ഡലിയും സാമ്പാറും വിളമ്പിക്കൊടുത്തു. അവനോടൊപ്പം ഇരുന്ന് അവളും കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് രാഹുലിൻ്റെ ഫോണിലേക്ക് മഹിയുടെ കോൾ വന്നത്. ഹലോ മഹി, എടാ, ഞാൻ കോടതിയിൽ സമർപ്പിക്കാനുള്ള ജോയിൻറ്റ് പെറ്റീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിനക്കിപ്പോൾ അപർണയും കൂട്ടി വന്ന് സൈൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ വീടുണ്ട്. ഇത് പറയാനാ ഞാൻ ഇത്ര രാഹുൽ തന്നെ വിളിച്ചത്. രാഹുലിൻ്റെ മുഖത്തെ നടുക്കത്തിൽ നിന്നും അപർണ കാര്യം മോഹിച്ചു. അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. വിഷാദം പരക്കുന്നു രാഹുൽ ശ്രദ്ധിച്ചു. ആ, ഞാൻ അപർണയോടൊന്ന് ചോദിക്കട്ടെ. വേഗം ചോദിക്കേ, മഹി തിടുക്കം കൂട്ടി. രാഹുൽ കോൾ മ്യൂട്ടിലാക്കിയ ശേഷം അപർണയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ മഹിയാ വിളിച്ചത്, ഇപ്പോൾ പോയി സൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിത് പറയണം? അവൻ മടിച്ചു മടിച്ച് അവളോട് കാര്യം ചോദിച്ചു. ഇതിനെന്താ രാഹുലേട്ട് ഇത്ര ആലോചിക്കാൻ? നമ്മളെല്ലാം നേരത്തെ തീരുമാനിച്ചല്ലേ. ഇന്ന് തന്നെ നമുക്ക് പോയി സൈൻ ചെയ്തേക്കാം. അതുവഴി എന്നെ വീട്ടിലാക്കിയ ശേഷം ഏട്ടാ ഓഫീസിലേക്ക് പോയിക്കോ. സമ്മതമെന്നോണം രാഹുൽ തലയണക്കി. അവനെ നോക്കിയ ശേഷം കഴിക്കുന്ന മതിയാക്കി അവൾ എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. രാഹുൽ മ്യൂട്ട് മാറ്റിയ ശേഷം ഫോൺ ചെവിയോട് ചേർത്തു. എടാ, ഞങ്ങൾ വരിക. അവൾക്ക് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടോടാ? ആകാംക്ഷയുടെ മഹി ആരാഞ്ഞു. ഇല്ലടാ, രാഹുലിൻ്റെ സ്വരം നേർത്തു. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് നിൻ്റെ ശബ്ദങ്ങൾക്കും അറിയാം. പിന്നെ വിഷമമില്ലാണ്ടിരിക്കുമോ? ഏതായാലും അവളെയും കൂട്ടി വന്ന് നീ സൈൻ ചെയ്തിട്ട് പോയിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മഹി കോള് കട്ട് ചെയ്തു. രാഹുൽ ഫുഡ് കഴിക്കുന്ന മതിയാക്കി എഴുന്നേറ്റ് കൈ കഴുകി. ഇവിടേക്കാണ് സൈൻ ചെയ്യേണ്ടത്. മഹി പെറ്റീഷനിൽ സൈൻ ചെയ്യേണ്ട ഭാഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ആദ്യമാണ് സൈൻ ചെയ്യുന്നത്? രാഹുലിനെ അപർണയും മാറി മാറി നോക്കിക്കൊണ്ട് മഹി ചോദിച്ചു. രാഹുലൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അപർണ പറഞ്ഞു, ഞാൻ തന്നെ ആദ്യം സൈൻ ചെയ്തോളാം, പേന തരൂ. അപർണ പേനക്കായി കൈനീട്ടി. മഹി പേനെടുത്ത് കയ്യിൽ കൊടുത്തു. ഉള്ളിൽ തേങ്ങിക്കൊണ്ടാണെങ്കിലും മഹി കാണിച്ചു കൊടുത്ത പേപ്പേഴ്സിലെല്ലാം വിറകൈകളോടെ അപർണ സൈൻ ചെയ്തു. അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടവനെ പോലെ രാഹുൽ അവൾ തന്നെ നോക്കിയിരുന്നു. അടുത്ത കൂടെ രാഹുലിൻ്റേതായിരുന്നു. അപർണയുടെ കയ്യിൽ നിന്നും പേന വാങ്ങി അവൻ ഒപ്പിടാനായി കുനിഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് ഇറ്റു വീണു. അത് കണ്ടത് അവളുടെ ഉള്ളം തേങ്ങി. എല്ലാം കഴിഞ്ഞ് മഹിയുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇരുവരുടെയും മനസ്സ് ശൂന്യമായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.